സുക്രിയാവിൻ്റെ ഏഴാമത്തെ ദർശനം അത്രേ നാം ഇനിയും പഠിക്കുവാൻ പോകുന്നത്. ആറ് ദർശനങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. അവനുണ്ടായ ദർശനങ്ങളെക്കുറിച്ച് തിരിഞ്ഞ് ചിന്തിക്കുകയാണെങ്കിൽ ഒരു കഥ പറയുന്നത് പോലെ തോന്നും. കൊഴുന്തുകളുടെ ഇടയിൽ കുതിരകളെയും അതിന്മേലിരിക്കുന്നവരെയും അവൻ ആദ്യം കണ്ടു, പിന്നെ നാല് കൊമ്പുകൾ കണ്ടു, അതിനുശേഷം നാല് പണിക്കാരെ അല്ലെങ്കിൽ കൊല്ലന്മാരെ കണ്ടു, തുടർന്ന് ഒരു പുരുഷൻ അളവ് നൂൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടു, അഞ്ചാമതായി യോശുവയെ സാത്താൻ കുറ്റം ചുമത്തുന്ന ദർശനം കണ്ടു, ആറാമതായി മുളയും കല്ലും അതിന്മേൽ ഏഴ് കണ്ണും കണ്ടു. ഇനിയും ഞാൻ പറയുന്നത് കുറെ കൂടി ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യത്തെ നാല് ദർശനങ്ങൾ ബാബിലോണിലെ അടിമത്വത്തിൽ നിന്നും പീഡനത്തിൽ നിന്നുമുള്ള പുറമേ അല്ലെങ്കിൽ ഭൗതികമായ വിടുതലിന്റെ പ്രതീകമാണ്. ഇന്ന് ഇസ്രായേലിയർ ആയിരിക്കുന്നത് പോലെ വീണ്ടും ലോകം മുഴുവൻ ചിതറപ്പെടുന്നതും ക്രിസ്തു അവരെ വീണ്ടും ചേർക്കുമ്പോൾ ഒരുമിച്ച് ആ രാജ്യത്തേക്ക് വരുന്നതുമായ അന്ത്യകാലത്തിലേക്കും ആദ്യത്തെ നാല് ദർശനങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട്. അഞ്ചും ആറും ദർശനങ്ങൾ ആത്മരക്ഷയുടെ പ്രതീകമത്രേ. മഹാപുരോഹിതനായ യോശുവ പുഷിഞ്ഞ വസ്ത്രം ധരിച്ചവനായി കാണപ്പെട്ടു. പക്ഷേ ദൈവം അവൻ്റെ ആ മുഷിഞ്ഞ വസ്ത്രം നീക്കി അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിച്ചു. ഇത് കാണിക്കുന്നത് ആ ജനത്തെ ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടി ദേശത്തേക്ക് തിരികെ കൊണ്ടുവന്നു. പക്ഷേ അവരുടെ പാപം കാരണം അവരെ ഉപയോഗിക്കുവാൻ സാധിക്കാത്ത അവസ്ഥ സംജാതമായി. അതുകൊണ്ട് ആ ജനത്തെ വിശുദ്ധീകരിക്കണം എന്നതാകുന്നു. പക്ഷേ അവർക്ക് തന്നെ അവരെ ശുദ്ധീകരിക്കുവാൻ ഒരു നിവൃത്തിയും ഇല്ലായിരുന്നു. അവരുടെ മതത്തിനും അത് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. അവരെ ശുദ്ധീകരിക്കുന്നത് വെളിയിൽ നിന്നും ആരെങ്കിലും ആയിരിക്കണം. ദൈവം തന്നെ അതിനുള്ള വഴിയൊരുക്കി. യെശയ്യ ദീർഘദർശിയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം അതിനുള്ള തെളിവാണല്ലോ. അത് ഇപ്രകാരം ആകുന്നു. യെശയ്യ പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം: വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞുപോലെ ആയിത്തീരും. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. അതെ, പാപത്തിന്റെ മാലിന്യത്തിൽ നിന്നും ഒരു വ്യക്തിയെ വീണ്ടെടുക്കുന്നത് ദൈവം തന്നെയാകുന്നു. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്ര എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒന്ന് പത്രോസ് ഒന്നാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ. ശുദ്ധമാക്കുക എന്നത് ആകുന്നു രക്ഷ. തീത്തോസ് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് തീത്തോസ് 3:5 മുതൽ, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തൻ്റെ കരുണ പ്രകാരം അത്ര രക്ഷിച്ചത്, നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഇപ്പോൾ മഹാപുരോഹിതനായ യോശുവ ശുദ്ധീകരിക്കപ്പെട്ടു. താങ്കൾ ചിന്തിച്ചേക്കും അവൻ ശുശ്രൂഷയ്ക്ക് തയ്യാറായി എന്ന്. ഇല്ല, സത്യത്തിൽ അവൻ ശരിക്കും തയ്യാറല്ല. സക്രിയാവിന്റെ അടുത്ത ദർശനമായ പൊന്നുകൊണ്ടുള്ള വിളക്ക് തണ്ട് കാണിക്കുന്നത് യോശുവ മഹാപുരോഹിതനെന്നുള്ള തന്റെ ചുമതല എങ്ങനെ നിറവേറ്റുവാൻ പോകുന്നു എന്നാണ്. ഞാൻ ഒന്നാം വാക്യം വായിക്കാം, 4:1. എന്നോട് സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. ഞാൻ ഇതിനു മുൻപ് സൂചിപ്പിച്ചതെങ്കിലും ഒന്നാമത്തെ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ. ഈ ദർശനങ്ങൾ ലഭിച്ചപ്പോൾ സക്രിയാവ് ഉണർന്നിരിക്കുകയായിരുന്നു. ഇതിനോടകം അവന് 6 അതിമഹത്തായ ദർശനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. അവൻ രാത്രിയും പകലും ഒരുപോലെ പണിയെടുക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. ഇനിയും ഒരല്പം വിശ്രമിച്ചാലോ എന്ന് പ്രവാചകൻ ചിന്തിച്ചു. അങ്ങനെ 6-ാമത്തെ ദർശനം ലഭിച്ചു കഴിഞ്ഞപ്പോൾ പ്രവാചകൻ ഒന്ന് മയങ്ങി. അതുകൊണ്ട് ദൂതൻ അവനെ ഉണർത്തേണ്ടതായി വന്നു. കാരണം ഈ ദർശനം ഉറക്കത്തിൽ സ്വപ്നമായി നൽകേണ്ടതല്ല, അത് മുഴുവനും പ്രവാചകൻ നഗ്ന കണ്ണുകളാൽ കാണുക തന്നെ വേണം. ദൈവവചനം എത്ര വ്യക്തമായിട്ടാണ് സംസാരിക്കുന്നത് നോക്കൂ. 2-ാം വാക്യം: നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലക്കിലുള്ള 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്തുഭാഗത്തൊന്നും ഇടത്തുഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇവിടുത്തെ ദർശനം ഒരു മെഴുകുതിരിയല്ല, ചില തർജ്ജിമകളിൽ അങ്ങനെ ചേർത്തിട്ടുണ്ട്, അത് തെറ്റാണ്. ഇവിടെ വിളക്കുതണ്ടാണ് കാണുന്നത്. കാരണം സമാഗമന കൂടാരത്തിൽ വിശുദ്ധ സ്ഥലത്ത് നിന്നിരുന്ന 7 ശാഖയുള്ള വിളക്കാണിത്. പിന്നീട് ഈ വിളക്ക് ദേവാലയത്തിലും ഇന്ന് ഇസ്രായേൽ രാജ്യത്തിന്റെ പ്രതീകമായും ഇരിക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രതീകമായി മറ്റു പലതും തിരുവചനത്തിൽ കാണിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് കത്തുന്ന മുൾപടർപ്പ്, മുന്തിരിവള്ളി, ഒലിയുമരം, ഇവിടെ വിളക്കുതണ്ട്. സമാഗമന കൂടാരത്തിലും പിന്നീട് ദേവാലയത്തിലും ഉണ്ടായിരുന്നതിൽ ഏറ്റവും മനോഹരമായ ഉപകരണമായിരുന്നു 7 ശാഖയോടുകൂടിയ വിളക്ക്. തങ്കത്തിൽ കൈകൊണ്ട് തീർത്തതായിരുന്നു ആ വിളക്ക്. കൗശലപ്പണിക്കാരനായിരുന്ന ബസലേലായിരുന്നു ആദ്യം അത് രൂപപ്പെടുത്തിയത്. വിളക്കുതണ്ടിന്റെ ഇരുവശങ്ങളിൽ നിന്നും 3 ശാഖകൾ വീതം പുറപ്പെട്ടിരുന്നു. ഓരോ ശാഖയിലും ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ ഉണ്ടായിരുന്നു. ആ പുഷ്പപുടത്തിലായിരുന്നു വിളക്ക് കത്തിച്ചിരുന്നത്. മഹാപുരോഹിതനായിരുന്നു വിളക്കിന്റെ ചുമതല. അവൻ അതിൽ എണ്ണ നിറയ്ക്കുകയും കത്തിക്കുകയും ചെയ്യുമായിരുന്നു. വിളക്ക് തിരിയിലെ കരിയും മറ്റും കളഞ്ഞ് അത് വൃത്തിയാക്കി നിരന്തരം അത് കത്തിക്കൊണ്ട് നിന്നിരുന്നു എന്നുറപ്പുവരുത്തുന്ന ചുമതലയും മഹാപുരോഹിതന്റേതായിരുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ വലിയ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പൊൻനിലവിളക്കുകൾ ഏഷ്യ മൈനറിലെ 7 സഭകളെ കാണിക്കുന്നു. അവർ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും പിന്മാറി മാനസാന്തരപ്പെടാഞ്ഞാൽ അവരുടെ നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും നീക്കുമെന്ന് കർത്താവ് അവർക്ക് മുന്നറിയിപ്പ് നൽകി. ഒടുവിൽ അവൻ അതുതന്നെ ചെയ്തു. ആ സഭകളിൽ ഒന്നുപോലും ഇന്ന് തുർക്കിയിലില്ല. അവയെല്ലാം നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തു അവരുടെ നിലവിളക്ക് നീക്കിക്കളഞ്ഞു. ഞാൻ പറയട്ടെ, നമ്മുടെ നാട്ടിൽ ദൈവത്തിന്റെ വചനം ശരിയായി പഠിപ്പിക്കാത്ത അനേകം ദേവാലയങ്ങളുടെ വാതിൽ ഇന്ന് അടഞ്ഞുകിടക്കുകയാണ്. അനേകം സഭകളുടെയും നിലവിളക്ക് അതിൻ്റെ നിലയിൽ നിന്നും നീക്കിയിരിക്കുന്നു. പിന്നെ എന്തിനും നമുക്ക് പരിഹാരമുണ്ടല്ലോ. ദൈവം നിലവിളക്ക് നീക്കിയാൽ അതുണ്ടാക്കി വെച്ച് ആരാധിക്കുവാൻ നമുക്കറിയാമല്ലോ അല്ലേ? എന്താ പോരെ? ഓർക്കുക, ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു. ഇവിടെ സക്രിയാവിന്റെ ദർശനത്തിൽ നാം കാണുന്നത് ഇസ്രായേൽ രാജ്യത്തിന്റെ ഒരു ചിത്രമാകും. അതിന്റെ തലയ്ക്കൽ ഒരു കുടവും എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു പുതിയ കാര്യമാകുന്നു. കാരണം ആദ്യത്തെ നിലവിളക്ക് പണിയുവാൻ ദൈവം മോശയ്ക്ക് നിർദ്ദേശം കൊടുത്തപ്പോൾ ഇതുപോലൊരു ഭാഗത്തെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇത് പിന്നീട് ചേർത്തതാകുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ഇതാ ഒരു കുടം. 7 ദീപങ്ങൾക്കും അല്ലെങ്കിൽ തിരികൾക്കും എണ്ണ നൽകുവാൻ കഴിയുന്ന ഒരു ടാങ്ക് ആയിരുന്നു ഈ കുടം. അങ്ങനെ വരുമ്പോൾ ഈ തലയ്ക്കൽ അല്ലെങ്കിൽ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കുടത്തിൽ നിന്നും എണ്ണ 7 ദീപങ്ങളിലേക്കും ഒലിച്ചിറങ്ങും. ഈ ദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എണ്ണ എന്നത് തന്നെ. വിളക്ക് തന്നെ ക്രിസ്തുവിനെ ചിത്രീകരിക്കുന്നു. എണ്ണ നിറച്ച ദീപങ്ങൾ പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നു. നിലവിളക്കിലെ എണ്ണയെക്കാളും ഭംഗിയായി പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്ന മറ്റൊരു ചിത്രവും നമുക്കില്ല. ബൈബിളിൽ ഏറ്റവും വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രതീകമാണ് എണ്ണ. അത് പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കുന്നത് അത്രേ. എണ്ണ പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നെങ്കിൽ അത് നിമിത്തം കത്തുന്ന ദീപം, വെളിച്ചം ക്രിസ്തുവിന്റെ പ്രതീകമാണ്. കാരണം അവനാകുന്നുവല്ലോ ലോകത്തിന്റെ വെളിച്ചം. സമാഗമന കൂടാരം എന്ന പ്രതീകത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും തികഞ്ഞ ചിത്രം നിലവിളക്കാകാം. പുറപ്പാട് പുസ്തകത്തിലും മറ്റ് ഭാഗങ്ങളിലും നാം അത് പഠിച്ചതാണ്. ദൈവം അനുവദിക്കുന്ന പക്ഷം അതൊരു പ്രാവശ്യം കൂടി നമുക്ക് പഠിക്കുവാൻ സാധിച്ചെന്നിരിക്കും. പ്രാർത്ഥിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിലവിളക്കിന്റെ അളവ് എങ്ങും നൽകിയിട്ടില്ല. കാരണം ഈശ്വരന്റെ അളവെടുക്കുക എന്നത് അസാധ്യമാണല്ലോ. നിലവിളക്ക് ദൈവമാണെന്ന് ഞാൻ പറഞ്ഞില്ല, വെറും പ്രതീകം മാത്രം. വളരെ ആശ്ചര്യജനകമായ വിധത്തിലാണ് നിലവിളക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ ശാഖയുടെയും മുകളിലത്തെ അറ്റത്ത് വിടർന്ന ബദാം പുഷ്പം പോലുള്ള പുഷ്പപുടം ഉണ്ടായിരുന്നു. അതിലായിരുന്നു എണ്ണ നിറച്ചതിന് ശേഷം വൃത്തിയാക്കിയ തിരിയിട്ട് ചെറിയ ചെറിയ ദീപങ്ങൾ കത്തിച്ചിരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലെ തന്റെ ശുശ്രൂഷ തികച്ചു പോകുവാൻ ഒരുങ്ങുമ്പോൾ താൻ പോയിട്ട് പരിശുദ്ധാത്മാവിനെ അയക്കാമെന്ന് ശിഷ്യന്മാരോട് വാഗ്ദാനം ചെയ്തു. അതോട് ചേർത്ത് അവൻ അരുളി ചെയ്തു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. ഈ പറഞ്ഞത് മനസ്സിൽ വെച്ചുകൊണ്ട് നിലവിളക്കിനെ ഒന്ന് നോക്കിക്കേ. വിളക്ക് തണ്ട് പ്രകാശിച്ചുകൊണ്ടിരുന്ന ദീപത്തെ താങ്ങി നിർത്തി ദീപമോ? മറിച്ച് വിളക്ക് തണ്ടിൻ്റെ മഹത്വവും മനോഹരത്വവും വെളിപ്പെടുത്തി. വിളക്ക് തണ്ട് പ്രകാശിച്ചുകൊണ്ടിരുന്ന ദീപത്തെ താങ്ങി നിർത്തി ദീപം വിളക്ക് തണ്ടിൻ്റെ മഹത്വവും മനോഹരത്വവും വെളിപ്പെടുത്തി. ഈ പറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് സ്വയമായി സംസാരിക്കാതെ ക്രിസ്തുവിൻ്റെ മഹത്വവും മനോഹരത്വവും വെളിപ്പെടുത്തുന്നു. 4:3 വായിക്കുന്നത്, 7 വിളക്കിന് 7 കുഴലും അതിനരികെ കുടത്തിൻ്റെ വലത്തു ഭാഗത്ത് ഒന്നും ഇടത്തു ഭാഗത്ത് ഒന്നും ഇങ്ങനെ 2 ഒലിവുമരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. 2 ഒലിവുമരങ്ങൾ സക്രിയാവിൻ്റെ ദർശനത്തിൽ കാണപ്പെട്ടു. ദാവിദിൻ്റെ വംശത്തിൽ ഭരണാധിപനായിരുന്ന സെരുബാബേലായിരുന്നു 1 ഒലിവുമരം. മറ്റേ ഒലിവുമരം മഹാപുരോഹിതനായിരുന്ന യോശുവ. ഇസ്രായേൽ ദേശത്തേക്ക് പ്രകാശം കൊണ്ടുവരുവാനും അവരെ ലോകത്തിനു മുഴുവൻ പ്രകാശമാക്കുവാനും ദൈവം തിരഞ്ഞെടുത്ത 2 ഉപകരണങ്ങളാകുന്നു സെരുബാബേലും യോശുവയും. ഒലിവെന്ന പരിശുദ്ധാത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. ഈ പ്രവചനം ഭാവിയിലേക്കും കൂടി മുൻകൂട്ടി തീരുമാനിച്ച കാര്യമത്രേ, അതായത് മഹോപദ്രവ കാലത്തേക്ക്. വെളിപ്പാട് പുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 11:3-4 ശ്രദ്ധിച്ചു. അന്ന് ഞാൻ എൻ്റെ 2 സാക്ഷികൾക്കും വരം നൽകും. അവർ 8 ഉടുത്തും കൊണ്ട് 1260 ദിവസം പ്രവചിക്കും. അവർ ഭൂമിയുടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന 2 ഒലിവൃക്ഷവും 2 നിലവിളക്കുമാകുന്നു. വരുവാനുള്ള മഹോപദ്രവ കാലത്ത് ദൈവത്തിൻ്റെ സാക്ഷികൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല. കാരണം സാത്താൻ്റെ ശക്തിയിൽ എതിർക്രിസ്തു 2 സാക്ഷികൾ ഒഴിച്ച് ഈ ഭൂമിക്ക് മുകളിൽ ഉള്ള സകല സാക്ഷികളുടെയും വായടച്ചുകളെ. തനിക്ക് സാക്ഷികൾ ഒന്നുമില്ലാതെ ഒരിക്കലും ഇട്ടേക്കില്ല എന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് ഈ 2 പുരുഷന്മാർ അവനു വേണ്ടി സാക്ഷികളാകും. അവർ ആരായിരിക്കും എന്നത് ഊഹിച്ചെടുത്തിട്ടുള്ളതാണ്. അവരിൽ ഒരാൾ ഏലിയാവായിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മറ്റേയാൾ ഹാനോക്കാണോ, മോശയാണോ, യോഹന്നാൻ സ്നാപകനാണോ, അതോ ഇനിയും വേറെ വല്ലവരും ആകുന്നുവോ, ആ കാര്യം എനിക്കറിയില്ല. പക്ഷേ അവർ ആരാകുന്നു എന്നതല്ല പ്രധാനപ്പെട്ട സംഗതി. ആ കാലത്ത് ദൈവത്തിന് ഭൂമിയിൽ 2 സാക്ഷികൾ ഉണ്ടായിരിക്കും. അവർ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടി സംസാരിക്കും. അവർ ദൈവത്തിന്റെ സാക്ഷികളായിരിക്കും. ഇതാകുന്നു ദൈവം ഭാവിയിലേക്ക് നൽകുന്ന വാഗ്ദത്തം. അതെ, സെരുബാബേലിനെയും യോശുവയെയും സക്രിയാവിന്റെ കാലത്ത് ഉപയോഗിച്ചതുപോലെ. ഒരു കഥയിലെ വ്യത്യസ്ത പടികൾ പോലെയാകുന്നു സക്രിയാവിന്റെ ദർശനങ്ങൾ. അവയെ ഒരുമിച്ച് ചേർത്താൽ വളരെ മനോഹരവും പൂർണവുമായൊരു ചിത്രം അവ നമുക്ക് വെളിപ്പെടുത്തി തരും. അന്യദേശത്തെ അടിമത്തത്തിൽ നിന്നും മടങ്ങി വന്ന ചെറിയ കൂട്ടത്തിൻ്റെ പ്രചോദനത്തിനായി ദൈവം നൽകിയതാണ് പ്രസ്തുത ദർശനങ്ങൾ. ബാബിലോണ്യ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സ്വന്തം ദേശത്ത് തിരിച്ചെത്തിയ അവസരം ഇതെല്ലാം സംഭവിച്ചത് തൻ്റെ പ്ലാനിലും ഉദ്ദേശത്തിലുമാകുന്നു എന്ന് ദൈവം അവർക്ക് വ്യക്തമാക്കി. തങ്ങളുടെ സ്വന്തം ദേശത്തേക്ക് തിരികെ വന്നിരിക്കുന്ന അവർ ഇനിയും തങ്ങളുടെ പാപങ്ങളിൽ നിന്നും വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് ദൈവവുമായുള്ള ശരിയായ ബന്ധത്തിലായിത്തീരണം. അങ്ങനെ അവർ ദൈവത്തിന് പ്രയോജനമുള്ള സാക്ഷികളാകും. സക്രിയാവിന്റെ ദർശനങ്ങൾക്ക് കഴിഞ്ഞ കാലത്തെ ഒരു നിവർത്തീകരണം ഉണ്ടെങ്കിൽ തന്നെ അവ ഭാവിയിലേക്കും കൂടി നോക്കുന്നവയാണ്. ദൈവം ഇസ്രായേൽ മക്കളെ മുഴുവനും അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്ന സഹസ്രാബ്ദ വാഴ്ചയുടെ കാലത്താകുന്നു ഈ ദർശനങ്ങളുടെ പൂർണ്ണമായ നിവർത്തീകരണം ഉണ്ടാകുന്നത്. ആ ഭാവി കാലത്തിൽ ദൈവം അവരെ വിശുദ്ധീകരിക്കും. സക്രിയ പ്രവചനം 13:13 ദാവീദ് ഗൃഹത്തിനും യെരുശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കുന്നതായി നാം കാണുന്നു. അവരെ ശുദ്ധീകരിച്ചതിന് ശേഷം അവർ ലോകത്തിന് വെളിച്ചമായിത്തീരും. അതാണല്ലോ ദൈവം ആദ്യം മുതൽ അവരെക്കുറിച്ച് ആഗ്രഹിച്ചിരുന്നത്. ആവർത്തന പുസ്തകം 32:8 ഈ പ്രസക്തമായ വാക്യം നാം വായിക്കുന്നത് ഇപ്രകാരമാണ്, മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭാഗിക്കുകയും മനുഷ്യപുത്രന്മാരെ വേർപിരിക്കുകയും ചെയ്തപ്പോൾ അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചു. എന്തിനാണ് അവൻ ഇസ്രായേൽ മക്കളുടെ എണ്ണത്തിന് തക്കവണ്ണം ജാതികളുടെ അതിർത്തികളെ നിശ്ചയിച്ചത്? കാരണം ഇസ്രായേൽ മക്കൾ ജാതികൾക്ക് തൻ്റെ സാക്ഷികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. വളരെയധികം വിവാദമുയർത്തുന്ന ഒരു ഭൂവിഭാഗമാകുന്നു ഇസ്രായേൽ ദേശം. ദൈവം അവിടം തിരഞ്ഞെടുത്ത് അപ്രകാരമാക്കി തീർത്തതാണ്. ദൈവം അവിടം അപ്രകാരത്തിൽ തിരഞ്ഞെടുക്കുവാൻ കാരണം 3 പ്രധാന ഭൂഖണ്ഡങ്ങളുടെ മധ്യത്തിലാകുന്നു ഈ ഭൂപ്രദേശം എന്നുള്ളതാണ്. അവ ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ് എന്നിവയത്രേ. ആ ചെറിയ സ്ഥാനത്തെപ്പോലെ വിവാദപരവും അന്തർദേശീയ പ്രശ്നങ്ങൾക്ക് കാരണമായതുമായ വേറൊരു സ്ഥലവും ഭൂമിയിൽ കാണില്ല. അവിടം അപ്രകാരത്തിലായിരിക്കണമെന്ന് ദൈവം ചിന്തിച്ചിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ദൈവവചനം ഘോഷിക്കുന്ന കേന്ദ്രമായി ഇസ്രായേൽ തീരുന്നതുവരെ ഈ പ്രതിസന്ധികൾ തുടർന്നുകൊണ്ടേയിരിക്കും. യെഹെസ്കേൽ പ്രവചനം 5:5 നാം വായിക്കുന്നത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇത് യെരുശലേം ആകുന്നു, ഞാൻ അതിനെ ജാതികളുടെ മധ്യേ വച്ചിരിക്കുന്നു, അതിനു ചുറ്റും രാജ്യങ്ങളുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു? ഇസ്രായേലിന് ഒരു സാക്ഷിയാകുവാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്. ആ ഭാവി കാലത്ത് അവർ ലോകത്തിന്റെ സകല മുക്കിലും മൂലയിലും ദൈവത്തിന്റെ സാക്ഷികളാകും. കഴിഞ്ഞ കാലത്ത് ഇസ്രായേൽ പരാജയപ്പെട്ടു, പക്ഷെ ഇന്ന് ക്രിസ്തുവിന്റെ സഭയാണ് പരാജയപ്പെടുന്നത്. ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവീൻ എന്ന് കർത്താവ് ആജ്ഞാപിച്ചെങ്കിലും ഇന്നും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് ഗ്രഹിച്ചിട്ടില്ലാത്ത അനേകം സ്ഥലങ്ങളുണ്ട്. പോകുവാനും പോകുന്നവരെ കൈത്താങ്ങുവാനും ആളുകളെ ആവശ്യമാണ്. താങ്കൾ അതിൽ ഒരാളാകുമോ? ഈ കാര്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് താങ്കളെ പ്രോത്സാഹിപ്പിക്കുന്നു എങ്കിൽ തീർച്ചയായും അപ്രകാരം താങ്കൾക്ക് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ട ഏതെങ്കിലും ആലോചന ആവശ്യമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. വേണ്ട നിർദ്ദേശങ്ങൾ തീർച്ചയായും നൽകാം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് ക്രിസ്തു അരുളി ചെയ്തത് നമ്മോട് ഓരോരുത്തരോടാണ്. അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ഈ ലോകത്തിന് അത്ഭുത പ്രകാശമാകുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കേണ്ടത് ആ പ്രകാശം കണ്ടവരത്രേ. അങ്ങനെ ചെയ്യാത്ത പക്ഷം നാം നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തുകയാണ് ചെയ്യുന്നത്. നമുക്ക് വെളിച്ചങ്ങളായി പ്രകാശിക്കാം. കർത്താവിന്റെ വെളിച്ചങ്ങളായി തീരുന്നിടത്തോളം ഭാഗ്യം, കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന ആ വലിയ ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുകയാണ്. അത് ഞാൻ നിറവേറ്റുന്ന പക്ഷം അതെനിക്ക് അനുഗ്രഹമാണ്, അല്ല എങ്കിൽ ഞാൻ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. പക്ഷേ നമുക്ക് ചെയ്യുവാൻ സാധിക്കും. ദൈവത്തിലുള്ള ആശ്രയത്തോടുകൂടെ നാം നമ്മുടെ ജീവിതത്തെ ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കത് ചെയ്യുവാൻ സാധിക്കും. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളെ സഹായിക്കട്ടെ.